ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 146-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം വീണ്ടും വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാന്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗ്രതിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, രോസ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോസ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗയെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരച്ചവരുടെയും ഒട്ടഴിയാതെ സർവായുധവർഗം ധരിച്ച കുതിരച്ചവകരെയും ഒട്ടഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരുകയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും, ഒരുങ്ങിക്കൊള്ളുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതായ വിഷയത്തിൻ്റെ തുടർമാനുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിപ്പാൻ തക്കണം പോകുന്നത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹർമഗദോൻ യുദ്ധത്തിന് മുൻപായി നടക്കേണ്ടതായ ചില കാര്യങ്ങളാണ്, ചില പ്രവചന വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർമഗദോൻ യുദ്ധത്തിന് മുൻപായി നടക്കുവാൻ പോകുന്ന ഒരു ഘോര മഹാസംഘട്ടനം എസെക്കിയേൽ പ്രവചനം 38-39 ഈ അധ്യായങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി ഭാവിയിൽ നടക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ്. 1, ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധം. 2, ഹർമഗദോൻ യുദ്ധം. 3, ഗോഗ് മാഗോഗ് യുദ്ധം. ആദ്യമായി ഇനി നടക്കേണ്ടത് 3 ലോകമഹായുദ്ധം, അഥവാ ഇസ്രായേലും റഷ്യയും എന്നുള്ള ആ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അതിനുമുൻപായി നടന്ന 2 ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 1 ലോകമഹായുദ്ധവും 1914-18 വരെ നടന്ന 1 ലോകമഹായുദ്ധവും 1939-1945 വരെ നടന്ന 2 ലോകമഹായുദ്ധവും ഇനിയും നടക്കാൻ പോകുന്ന യുദ്ധം എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ യുദ്ധമാണ്. അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നതായ ഒരു യുദ്ധമാണ്. ആ യുദ്ധങ്ങളിലേക്കുള്ള വഴിയൊരുക്കങ്ങളായിരുന്നു കഴിഞ്ഞ 2 ലോകമഹായുദ്ധങ്ങൾ എന്നുള്ളതായ വിഷയം ഞാൻ നേരത്തെ പഠിപ്പിച്ചത് നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഈ അധ്യായങ്ങൾ എസെക്കിയേൽ 38-39 ഈ അധ്യായങ്ങളിൽ പ്രവചിച്ചിരിക്കുന്ന ഘോര സംഘടനത്തിൻ്റെ നേതാവ് ഗോഗ് എന്ന ഒരു ശക്തിയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ഗോഗ് എന്നുള്ള ആ ശക്തി റഷ്യൻ മകൾ ശക്തി കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചപ്പോൾ റഷ്യൻ മകൾ ശക്തി അഥവാ ഗോഗ് തൻ്റെ വലിയ സൈന്യവുമായി ഫലസ്തീനിലേക്ക് ഇസ്രായേലിന് വിരോധമായി വരുമെന്ന് സ്പഷ്ടമായ നിലയിൽ തിരുവചനത്തിൽ നിന്ന് ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിന് 4 വാക്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. ആ വാക്യങ്ങൾ വീണ്ടും വായിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം 8-ാമത്തെ വാക്യം, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാഷ്ട്രത്തിലേക്ക് നീ ഒടുക്കം വന്നു തരും, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എസെക്കിയേൽ 38-ാം അധ്യായം 16-ാമത്തെ വാക്യം, ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായി ഇസ്രായേൽ നേരെ വരും. 38:17 ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും. 38:18 ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ. ഈ വാക്യങ്ങളിൽ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് വിരോധമായി ഗോഗ് വരുമെന്നുള്ളതാണ്. പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടിരിക്കുന്ന രാഷ്ട്രം ഇസ്രായേൽ രാഷ്ട്രമാണ്. കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകൾ നിരന്തര ശൂന്യമായി കിടന്നിരുന്ന പ്രദേശം ഇസ്രായേലാണ്. ഫലസ്തീൻ നാട് അഥവാ ഇസ്രായേൽ പിടിച്ചടക്കേണ്ടതിനും യഹൂദ ജനതയെ കീഴടക്കേണ്ടതിനും ലോകമഹാരാഷ്ട്രങ്ങൾക്ക് വ്യാമോഹം ജനിപ്പിക്കുന്നതിന് തക്കതായ കാരണങ്ങളുള്ളതാണ്. ലോകത്തിലെ കോടീശ്വരന്മാരിൽ ഭൂരിപക്ഷവും യഹൂദന്മാരാണ്. അവരെല്ലാം ഫലസ്തീൻ നാട്ടിലേക്ക് കുടിയേറി കഴിഞ്ഞതോടെ ഇസ്രായേൽ രാഷ്ട്രം കോടീശ്വരന്മാരാൽ നിവടീകൃതമായ ഒരു രാഷ്ട്രമായി തീരും. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ധനം മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായി തീരും. ഇന്ന് ഇസ്രായേലിനെ ആ നിലയിൽ നമുക്ക് കാണുവാൻ തക്ക ഒന്നും കഴിയും. കൂടാതെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ അനേക ശതാബ്ദങ്ങൾ അനേക നൂറ്റാണ്ടുകൾ നിരുപയോഗമെന്ന് എണ്ണപ്പെട്ടിരുന്ന ചാവുകിടൽ ലോകത്തിലേക്ക് ധനമേറിയ പ്രദേശമാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് തന്നെയുമല്ല ചാവുകടലിൻ്റെ തീരപ്രദേശത്തെ വായുവിൽ മറ്റ് സ്ഥലങ്ങളിലേക്കാൾ 6% കൂടുതലുള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവിടെ ലോകത്തിലേക്കും ആരോഗ്യപ്രദമായ സ്ഥലമെന്ന് വെളിപ്പെട്ടിരിക്കുന്നു. തന്നിമിത്തം അവിടം ഒരു അഖില ലോക സുഖവാസ സ്ഥലമാക്കി ഇസ്രായേൽ ഗവൺമെൻറ് പദ്ധതികളെല്ലാം തയ്യാറാക്കി ആ ദേശം അപ്രകാരം പരിതളിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള കുബേരന്മാർ അവിടെ വന്നു ചേരുവാൻ തക്കണം അത് മുഖാന്തരമായി. ഇതും കൂടാതെ ഫലസ്തീൻ നാട് അഥവാ ഇസ്രായേൽ ഭൂലോകത്തിലേക്കും ഫലഭൂയിഷ്ടമായ പ്രദേശമാണെന്നും വെളിപ്പെട്ടിരിക്കുകയാണ്. ഈ കാരണങ്ങളാലെല്ലാം ഫലസ്തീൻ നാട് പിടിച്ചെടുക്കണമെന്നും യഹൂദരാഷ്ട്രത്തെ കീഴടക്കണമെന്നും ലോകോത്തര മഹൽ ശക്തികൾക്ക് വ്യാമോഹം ജനിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്രകാരം ഇസ്രായേൽ ആക്രമിക്കപ്പെടേണ്ടതിന് ഗോഗ് എന്ന റഷ്യൻ ശക്തി പുറപ്പെട്ടു വരുവാനിടയാകും. ഗോഗ് ഏതൊരു പ്രദേശത്തു നിന്നാണ് വരുന്നതെന്നുള്ളത് പ്രവാചകനായ എസക്കിയേൽ വളരെ സ്പഷ്ടമായി പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എഴുതിയിരിക്കുന്ന ഭാഗം എസക്കിയേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 38:1-3 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ മനുഷ്യപുത്ര ഒരോസ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലുള്ള ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഒരോസ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇനി എസക്കിയേൽ പ്രവചനം 39:1 നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഒരോസ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാതെ വണ്ണം വ്യാഖ്യാനം കൂടാതെ ഗ്രഹിക്കത്തക്ക നിലയിലാണ് പ്രവാചകനായ എസക്കിയേൽ ഈ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. അതായത് ഗോഗ് എഴുന്നേറ്റ് വരുന്നത് ഈ ശക്തി എഴുന്നേറ്റ് വരുന്നത് രോസ് മേശക് തൂബൽ മാഗോഗ് ദേശങ്ങളിൽ നിന്നാണ്. പ്രവാചകൻ ഇത് പ്രസ്താവിച്ച കാലത്ത് നടപ്പിലിരുന്ന പേരുകളാണ് ഇവയെങ്കിലും ഇപ്പോൾ ആ പേരുകൾക്ക് മാറ്റം വന്നിട്ടുള്ളതിനാൽ പ്രസ്തുത പേരുകളിൽ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ ഏവയെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അല്പം പ്രയാസം നേരിടും. ആകയാൽ ആ ദേശങ്ങൾ ഇക്കാലത്തെ പേരുകൾ അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ തക്കവണ്ണം പോവുകയാണ്. പ്രസ്തുത പേരുകളിൽ 1 റോസ് എന്നാണ് നമ്മൾ കണ്ടല്ലോ. ചില ഇംഗ്ലീഷ് ബൈബിളിൽ അത് കാണുന്നില്ല, എന്നാൽ ചില ഇംഗ്ലീഷ് ബൈബിളിൽ ആ റോസ് എന്നുള്ള പേരുണ്ട്. അതിന് ഇംഗ്ലീഷിൽ ആ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് റുഷ് RUSH റുഷ് എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റഷ്യ എന്ന് തന്നെ. റഷ്യ എന്നത് ഇംഗ്ലീഷ് ഉച്ചാരണമാണ്. ആ രാജ്യത്തിന് അന്നാട്ടിലും യൂറോപ്പിലെ ഇതര രാജ്യങ്ങൾ പലതിലും നടപ്പിലിരിക്കുന്ന പേര് റൂസ് ലാൻഡ് എന്നാണ്, അഥവാ റോസിൻ്റെ നാട്. യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഇംഗ്ലീഷിൽ നാം അറിഞ്ഞിരിക്കുന്ന പേരുകളിലല്ല അന്നാടുകളിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ജർമ്മനിയെക്കുറിച്ച് അന്നാട്ടിൽ അറിയപ്പെടുന്നത് തിസ്ക് ലാൻഡ് എന്ന പേരിനാലാണ്. അതുപോലെ റഷ്യയും റൂസ് ലാൻഡ് എന്ന പേരിനാൽ ആ രാജ്യങ്ങളിൽ വിളിക്കപ്പെടുന്നു. റഷ്യയുടെ പേര് റൂസ് ലാൻഡ് എന്നാണെന്ന് കഴിഞ്ഞ ലോകമഹായുദ്ധങ്ങൾ നടന്നപ്പോൾ അന്നത്തെ പത്രങ്ങളിൽ റൂസോ ജപ്പാൻ സംഘടനം, റൂസോ ചൈന ഉടമ്പടി എന്നൊക്കെ പത്രങ്ങളിൽ വലിയ ഹെഡിങ്ങൾ എഴുതിയിരുന്നതായി പറയപ്പെടുന്നു. റൂസ് ലാൻഡ് എന്ന പദം ഇംഗ്ലീഷീകരിച്ചപ്പോൾ റഷ്യ അഥവാ റഷ്യ എന്നായി തീർന്നു. ആകയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പേര് റഷ്യ എന്നാണ്, രണ്ടാമത്തെ പേര് മേസക് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നോഗയ പുത്രന്മാരുടെ സന്താന പരമ്പരകളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗത്ത് 10-ാം അധ്യായം ഉൽപ്പത്തി 10:3 യാഫേത്തിൻ്റെ പുത്രന്മാരിൽ ഒരുവൻ്റെ പേരാണ് മേസക് എന്നുള്ള പേര്. അതുപോലെ ഈ തർസീസ് എന്നതും ഒരാളുടെ പേരാണെന്ന് നമ്മൾ ഓർക്കണം. പുരാതന കാലങ്ങളിൽ ആൾക്കാർ ഓരോ ദേശത്ത് കുടിയേറി പാർത്തപ്പോൾ അവരുടെ പേരുകളാണ് ആ ദേശത്തിന് കൊടുത്തിരുന്നത്. തർസീസിൻ്റെ സന്താന പരമ്പരകൾ കുടിയേറി പാർത്ത പ്രദേശത്തിന് തർസീസ് എന്ന് പേരൊടുക്കുവാൻ തക്ക ഇവിടെയായി. അതുപോലെ തന്നെ യാഫേത്തിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ മേശക്കിൻ്റെ സന്താനങ്ങൾ കുടിയേറി പാർത്ത പ്രദേശത്തിന് പ്രവചനത്തിൽ മേശക് എന്ന പേരിനാൽ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മേശക്കിൻ്റെ സന്താനങ്ങളുടെ കുടിയേറി പാർത്ത പ്രദേശം പടിഞ്ഞാറൻ റഷ്യയാണ്. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ പടിഞ്ഞാറൻ റഷ്യയിൽ ഉയർന്നു വന്ന ഒരു മഹാനഗരത്തിന് മേശക്കിൻ്റെ ഇരിപ്പിടം അഥവാ മേശക്കിയ കേന്ദ്രം എന്നർത്ഥമുള്ള മേശക്കോ എന്ന് പേർ വിളിക്കപ്പെട്ടു. അതാണ് ഇന്ന് മോസ്കോ എന്ന പറഞ്ഞു പോരുന്ന മഹാനഗരം. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. മോസ്കോയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഒരു പുരാതന നഗരമാണ്. AD 1147 മുതൽക്കുള്ള അതിൻ്റെ ചരിത്രം നമ്മൾ അറിയപ്പെടുന്നു. AD 1703 വരെയും അത് റഷ്യയുടെ തലസ്ഥാനമായിരുന്നു. 1703 മുതൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് അഥവാ ഇപ്പോഴത്തെ ലെനിൻ ഗ്രാൻഡ് റഷ്യയുടെ തലസ്ഥാനമായിരുന്നു. എന്നാൽ വീണ്ടും 1917 മുതൽ മോസ്കോ തന്നെ തലസ്ഥാനമാക്കിയിരിക്കുന്നു. പ്രവചനത്തിലെ മേസക് എന്ന പദപ്രയോഗം, ഈ ദൃശ്യം പടിഞ്ഞാറൻ റഷ്യയെയും അവിടുത്തെ പ്രധാന നഗരമായ മോസ്കോയെയും കുറിക്കുന്നു. അടുത്തായി എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3-ാമത്തെ പദം എന്ന് പറയുന്നത് തൂബൽ എന്നാണ്. അതും യാഫേത്തിൻ്റെ പുത്രന്മാരിൽ ഒരുവൻ്റെ പേരാണ്. യാഫേത്തിൻ്റെ പുത്രന്മാർ കുടിയേറി പാർത്ത പ്രദേശത്തിന് പുത്രന്മാരിൽ അത് ഒരുവനായ തൂബൽ കുടിയേറി പാർത്ത പ്രദേശത്തിന് തൂബൽ എന്ന് പേരെടുക്കാൻ തക്ക വേണ്ടിയായി. തൂബലിൻ്റെ സന്താന പരമ്പര കുടിയേറി പാർത്ത ഭൂപ അകത്തെ ഈ പേര് നിർദ്ദേശിക്കുന്നു. തൂബലിൻ്റെ ജനം കുടിയേറി പാർത്ത പ്രദേശം കിഴക്കേ റഷ്യ അഥവാ സൈബീരിയ ആണ്. ആറ്റ്ലസ് എടുത്ത് ഏഷ്യാറ്റിക് സൈബീരിയയുടെ പടം നോക്കിയാൽ അവിടെ ഉത്തരമഹാസമുദ്രത്തിൽ പതിക്കുന്ന ഒരു നദിയുടെ തീരത്ത് തൂബൽസ്ക് എന്നൊരു പട്ടണം കാണാം. തൂബൽസ്ക എന്ന് പറഞ്ഞാൽ തൂബലിൻ്റെ ഇരിപ്പിടം അഥവാ തൂബല്യ കേന്ദ്രം എന്നർത്ഥമാകുന്നു. കിഴക്കേ റഷ്യ തൂബലിൻ്റെ സന്താനങ്ങളുടെ വാസസ്ഥലമാകിയാൽ ഈ പേര് വരുവാനിടയായി. അങ്ങനെ തൂബൽ എന്നത് കിഴക്കേ റഷ്യയെ കുറിക്കുന്നു. ഇനി അടുത്തത് മാഗോ എന്നുള്ള ദേശമാണ്. ആ പ്രദേശമാണ് മംഗോളിയ എന്ന പേരിനാണ് അറിയപ്പെടുന്നത്. മാഗോഗ് ദേശം എന്നത് മാഗോഗിയ, മാഗോളിയ, മംഗോളിയ എന്നിങ്ങനെ ഉച്ചാരണ രൂപഭേദം പ്രാപിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ റോസ് എന്നത് റഷ്യയെ മൊത്തത്തിലും, മേസക് എന്നത് മോസ്കോയെയും അതിൽ ഉൾപ്പെട്ട പടിഞ്ഞാറൻ റഷ്യയെയും, തൂബൽ എന്നത് തൂബൽസ്ക് നഗരം ഉൾപ്പെട്ടിരിക്കുന്ന കിഴക്കേ റഷ്യ അഥവാ സൈബീരിയയെയും, മാഗോഗ് ദേശം എന്നത് മംഗോളിയയെയും കുറിക്കുന്നു. പ്രവാചകന്റെ പ്രസ്തുത വാക്യം ഇന്ന് നടപ്പിലിരിക്കുന്ന പേരിൽ ഉപയോഗിച്ച് നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ തക്കണം കഴിയും. മനുഷ്യപുത്ര, റഷ്യ, മോസ്കോ, തൂബ സൈബീരിയ എന്നിവിടെ പ്രഭുവായി. മംഗോളിയ ദേശത്തിലുള്ള റഷ്യൻ ശക്തിയുടെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിക്കേണ്ടത് എന്നിങ്ങനെ വായിക്കണം. ഫലസ്തീൻ നാട്ടിൽ ഘോര സംഘടനത്തിനായി പുറപ്പെട്ടു വരുന്ന ഗോഗ് എന്ന സാത്താന്റെ പ്രഭു റഷ്യ മംഗോളിയ ദേശത്തു നിന്നാണ് എഴുന്നേറ്റ് വരേണ്ടത്. അവൻ പ്രസ്തുത പ്രദേശങ്ങളുടെ അധിപതിയായിരിക്കും. ആകയാൽ ഗോഗ് എന്ന് പറഞ്ഞാൽ റഷ്യൻ മകൾശക്തി എന്ന് ചുരുക്കം. 1917 ബ്രിട്ടീഷ് സേനാധിപനായ ജനറൽ അല്ലംബി യഹൂദജാതിക്ക് വേണ്ടി ഫലസ്തീൻ നാട് തുർക്കിയുടെ കൈവശത്ത് നിന്ന് വിടർത്തിയെടുത്ത അതേ സന്ദർഭത്തിൽ തന്നെ റഷ്യയിൽ ബോൾഷെവിക് വിപ്ലവം ഉണ്ടാകുകയും റഷ്യൻ ഭരണകൂടം ഇന്നത്തെ അവസ്ഥയിലേക്ക് അത് മുഖാന്തരം പരിവർത്തനം പ്രാപിക്കുകയും അതേ തുടർന്ന് റഷ്യ ഭൂലോകത്തിലെ വൻകിട മഹൽശക്തികളൊന്നായി മുന്നണിയിൽ വരികയും ചെയ്തു. ഇപ്രകാരം അന്ത്യകാല സംഘടനത്തിന് വിഷയമാകേണ്ട യഹൂദജാതിയും ഫലസ്തീൻ നാടും ഒരു വശത്തും റഷ്യ മറുവശത്തും ഒരു കാലയളവിൽ രണ്ട് പാന്താവുകളിലൂടെ പ്രസ്തുത പ്രവചന നിവൃത്തിക്ക് വേണ്ടിയുള്ള സജ്ജീകരിക്കപ്പെട്ടു തുടങ്ങിയത് നമുക്കേവർക്കും അത് മനസ്സിലാക്കുവാൻ തക്ക കഴിയുന്ന ഒരു കാര്യമാണ്. റഷ്യ ഫലസ്തീൻ നാട് ഇസ്രായേൽ പിടിച്ചടക്കേണ്ടതിന് വ്യാമോഹിക്കുന്ന ഏറ്റവും മതിയായ ഒരു കാരണം റഷ്യയിലേക്ക് ഓയിൽ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയാണ്. മുൻകാലങ്ങളിൽ റഷ്യയിൽ ഓയിൽ കിട്ടുന്നത് പേർഷ്യ അറേബ്യ മുതലായ പ്രദേശങ്ങളിലാണ്. ഇപ്പോഴും അവിടെ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അത് കപ്പൽ കയറ്റി ചെങ്കടലും മെഡിറ്ററേനിയൻ കടന്ന് യൂറോപ്പിൻ്റെ പടിഞ്ഞാറും വടക്കും ഭാഗങ്ങൾ വഴിയായി ബാൾട്ടിക് സമുദ്രത്തിൽ കൂടി റഷ്യയിൽ എത്തുമ്പോഴത്തേക്ക് അനേക മൈൽ ദൂരം യാത്ര ചെയ്യണം. എന്നാൽ ഫലസ്തീൻ നാട് റഷ്യയുടെ അധീനത്തിലായി കഴിഞ്ഞാൽ ഫലസ്തീൻ്റെ തുറമുഖമായ ഹൈഫായിൽ നിന്ന് അത് റഷ്യയുടെ അതിർത്തി പ്രദേശത്ത് കൊണ്ടുവരുന്നതിന് വളരെ ചുരുക്കം മൈൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ തന്നെ റഷ്യ ഇസ്രായേൽ രാഷ്ട്രം പിടിച്ചടക്കുവാൻ പുറപ്പെടുമെന്ന് ചിന്തിക്കുന്നു. ഏതായാലും തിരുവചന പ്രകാരം നോക്കിയാലും ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതികളിൽ നോക്കിയാലും ഇപ്രകാരം ഒരു സംഘടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതും ഭൂലോക മകൾ ശക്തികൾ രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാവുന്നതാണ്. മേൽപ്പറഞ്ഞ സംഘടനത്തിനായി റഷ്യ മറ്റ് രാഷ്ട്രങ്ങളുടെ മേധാവിത്വം പ്രാപിച്ചുകൊണ്ട് പുറപ്പെടുമെന്നുള്ളത് ഈ പ്രവചനത്തിൽ കാണും. ഈ കാലത്ത് നടന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഈ കഴിഞ്ഞിടയിൽ റഷ്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ രാഷ്ട്രം അതേ സന്ദർശിപ്പാൻ തക്കനിടയായി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി അതേ കൂടിയാലോചനകൾ നടത്തി. റഷ്യൻ പ്രധാനമന്ത്രി ഇത്രയും നാളുകളായിട്ട് ഇസ്രായേൽ രാഷ്ട്രം സന്ദർശിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ഈ തലമുറയിൽ റഷ്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രം സന്ദർശിച്ചു, അവിടെയുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുമായി സംഭാഷണം നടത്തിയത് ഹൃദയമുള്ള ഏതൊരുവനെയാണ് അത്ഭുതപ്പെടുത്താതിരിക്കുന്നത്? ദൈവമക്കളെ, റഷ്യ പ്രധാനമന്ത്രി അവിടെ കടന്നു വന്നത് ഒരു വലിയൊരു സൗഹൃദം ഉണ്ടാക്കുവാനുള്ള കാരണം അവൻ്റെ ഉള്ളിലെ ആഗ്രഹം മറ്റൊന്നുമല്ല, എത്രയും വേഗം എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം നിറവേറണം എന്നുള്ളതിൻ്റെ ഒരാരംഭ കുറിപ്പായി ദൈവജനം ഇന്ന് കുറിച്ചു വെച്ചോളുക. റഷ്യൻ പ്രധാനമന്ത്രി ഇത്രയും നാളുകളായിട്ട് ഫലസ്തീൻ നാട് ഇസ്രായേൽ രാഷ്ട്രം സന്ദർശിക്കാൻ വന്നിട്ടില്ല. ഇങ്ങനെയുള്ളതായ ഒരു അഭിമുഖ സംഭാഷണം ഇന്നേ വരെ നടത്തിയിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ അത് നടത്തിയിരിക്കുന്നു, അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാം കാരണം ഇന്ന് ലോകം മനസ്സിലാക്കുന്ന പോലല്ല. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നിറവേറുവാൻ തക്കണം അതിൻ്റെ ആരംഭം കുറിക്കുകയാണെന്നുള്ളത് ദൈവമക്കൾ പ്രത്യേകമായി മനസ്സിലാക്കിക്കൊള്ളണം. ഏതായാലും ഞാനൊരു വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. റഷ്യ ഈ കേരളത്തോളം പോലും വലിപ്പമില്ലാത്ത ഈ ഫലസ്തീൻ നാട് ഇസ്രായേൽ രാഷ്ട്രം പിടിച്ചടക്കുവാൻ പോകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത്രയും വലിയ രാഷ്ട്രമായിരിക്കുന്ന ഇത്രയും വലിയ മഹത് ശക്തിയായിരിക്കുന്ന റഷ്യ ഈ കേരളത്തോളം പോലും വലിപ്പമില്ലാത്ത ഈ ഇസ്രായേൽ രാഷ്ട്രം പിടിച്ചടക്കുവാൻ തക്കവണ്ണം പോകുന്നത് ഒറ്റയ്ക്കല്ല. അവൻ മറ്റനേക രാഷ്ട്രങ്ങളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് പ്രവചന പുസ്തകം എസക്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ആ ഈ യുദ്ധം നടക്കുന്ന മുമ്പായി ഇസ്രായേൽ രാഷ്ട്രം ഒരു വൻകിട ശക്തിയായിട്ട് മാറണം. ഇന്ന് ലോകത്തിൽ UNO-യിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേൽ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു പേടി സ്വപ്നമാണ്. 13 അറബി രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഇസ്രായേൽ ഈ 13 അറബി രാഷ്ട്രങ്ങൾക്കും ഒരു ഇടർച്ചക്കല്ലായിട്ട് മാറിയിരിക്കുകയാണ്. ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ഇസ്രായേലിനോട് വെറുപ്പാണ്. റഷ്യയും ഇപ്പോൾ കൂട്ടുപിടിച്ചെങ്കിലും അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന വ്യാമോഹം വേറെയാണെന്നുള്ളത് ദൈവജനം മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ന് റഷ്യ ഈ ഇസ്രായേൽ പിടിച്ചടക്കുവാൻ തക്കൊണ്ണം ഒറ്റയ്ക്ക് പോയാൽ ഇസ്രായേലിനെ പിടിച്ചടക്കുവാൻ സാധിക്കത്തില്ല എന്ന് ഇസ്രായേലിനെ റഷ്യക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ട്. കാരണം റഷ്യക്ക് ഇസ്രായേലിനെ പേടിയാണ്. അതുകൊണ്ട് എന്താണ് എന്നറിയാമോ, മറ്റനേക രാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് റഷ്യ യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്നത്. വായിക്കാം 38-ാം അധ്യായം 5-7 വരെയുള്ള വാക്യങ്ങൾ. പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ, നീ അവർക്ക് മേധാവിയായിരിക്കുക. റഷ്യയുടെ മേധാവിത്വത്തിൻ്റെ സഖ്യത്തിൽപ്പെട്ട് ഫലസ്തീൻ സംഘടനത്തിൽ നിന്ന് പുറപ്പെടുന്ന രാജ്യങ്ങളുടെ പേരുകൾ പ്രസ്തുത പ്രവചന ഭാഗത്ത് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. നമുക്കിനി അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പാർസ്യ എന്നാണ്. പാർസികൾ, കൂശ്യർ, പൂത്യർ എന്നിങ്ങനെ മലയാളം ബൈബിളിൽ കാണുന്നുവെങ്കിലും ഇംഗ്ലീഷിൽ അതിന് ശരിയായ നിലയിലുള്ള ഉച്ചാരണം നമുക്ക് കാണുവാൻ കഴിയും. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇംഗ്ലീഷിൽ പേർഷ്യ, എത്യോപ്യ ആൻഡ് ലിബിയ എന്നിങ്ങനെ രാജ്യപ്പേരായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പേർഷ്യ എന്ന് പ്രവചനത്തിൽ വിവക്ഷിച്ചിരിക്കുന്നു. ഇന്ന് ഇറാൻ എന്നറിയപ്പെടുന്ന പേർഷ്യയുടെ വിഭാഗത്തെക്കുറിച്ച് മാത്രമല്ല, ഇറാനാണ് പേർഷ്യ എന്നുള്ള പേരിനാണ് അറിയപ്പെടുന്നത്. ഇറാൻ എന്നറിയപ്പെടുന്ന പേർഷ്യയുടെ വിഭാഗത്തെക്കുറിച്ച് മാത്രമല്ല, പേർഷ്യൻ രാഷ്ട്രത്തിന് അതിൻ്റെ പ്രതാപകാലത്തുണ്ടായിരുന്ന വിസ്തൃതി എത്രത്തോളമോ അത്രയുമാണെന്ന് ഓർക്കണം. പ്രവാചനായ എസക്കേൽ പ്രവചിക്കുന്ന കാലയളവിൽ, ഈ പ്രവചനം പറയുന്ന കാലയളവിൽ, അന്ന് ഇറാന് അല്ലെങ്കിൽ പേർഷ്യയ്ക്ക് എന്തുമാത്രം വിസ്തൃതി ഉണ്ടോ ആ വിസ്തൃതി മൊത്തം ഇതിൽ ഉൾപ്പെടുന്നു. ആ വിസ്തൃതി ഉൾപ്പെട്ട രാജ്യങ്ങളെല്ലാം റഷ്യയോടുകൂടെ യുദ്ധത്തിന് പോകാൻ പോകുന്നു. അത് എവിടാന്ന് ചോദിച്ചാൽ എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പുരാതന കാലത്ത് ഇറാൻ്റെ അഥവാ പേർഷ്യയുടെ വിസ്തൃതി എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഹിന്ദു ദേശം മുതൽ കൂശ് വരെ. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഫ്രം ഇന്ത്യ ഈവൻ അൻഡു എത്യോപ്യ എന്നാണ് അറിയപ്പെടുന്നത്. പുരാതന പേർഷ്യൻ രാജ്യത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തി കൂശ് ദേശമായ എത്യോപ്യയും കിഴക്കേ അതിർത്തി ഇന്ത്യയിൽ സിന്ധു നദീതടം വരെയും ആയിരുന്നു. ഇന്ന് മധ്യപൂർവ്വ ദേശങ്ങളെന്നോ അറബി രാഷ്ട്രങ്ങളെന്നോ വിളിക്കപ്പെടുന്നതായി പടിഞ്ഞാറ് ഈജിപ്റ്റ് സുഡാൻ രാജ്യങ്ങൾ തുടങ്ങി കിഴക്ക് പാകിസ്ഥാൻ വരെയുള്ള രാജ്യങ്ങളും വടക്കേ ടർക്കി വരെയുള്ള പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന പേരുകളിൽ ഉൾപ്പെടുന്നു. അടുത്ത പദം കൂശ് എന്നാണ്. കൂശ് ദേശത്തിനുള്ള വേറൊരു പേരാണ് എത്യോപ്യ. ഇംഗ്ലീഷ് ബൈബിളിൽ എത്യോപ്യ എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ഇത് അബിസീനിയൻ സാമ്രാജ്യം ആണ്. അടുത്തായിട്ട് പൂത്ത് എന്ന് മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ലിബിയ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈജിപ്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ആഫ്രിക്കയുടെ വടക്കേ അറ്റത്തുള്ള പ്രദേശങ്ങളെ അത്രേ ലിബിയ എന്ന നാമത്താൽ പ്രവാചക ഭാഷയിൽ ഉച്ചരിച്ചിരിക്കുന്നു. ഇസ്രായേലിനെതിരായുള്ള റഷ്യൻ സംഘടനത്തിൻ്റെ കാലമാകുമ്പോഴേക്കും മധ്യപൂർവ്വ ദേശങ്ങളിലെയും ആഫ്രിക്കയിലെയും മഹമ്മദീയ രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും അബിസീനിയായും റഷ്യയുമായിട്ടുള്ള സഖ്യത്തിൽ ഉൾപ്പെടും എന്ന് ഈ പ്രവചനം ശക്തമായി വിളിച്ചറിയിക്കുന്നു. അടുത്തായിട്ട് കാണുന്ന പദം ഗോമർ എന്ന പദമാണ്. ഗോമർ യാഫേത്തിൻ്റെ പുത്രൻ നാലിൽ ഒരുവൻ്റെ പേരാണ് ഗോമർ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ഗോമേറിൻ്റെ സന്താന പരമ്പര കുടിയേറിപ്പാർത്ത പ്രദേശങ്ങൾ കിഴക്കേ ജർമ്മനിയും അതോട് ചേർന്ന പ്രദേശങ്ങളുമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ഈ ഗോമറിനെ കുറിച്ച് കാണുവാൻ തക്കൊണ്ണം കഴിയും. ഗോമറിൻ്റെ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഗോമറിൻ്റെ സന്താന പരമ്പര കുടിയേറിപ്പാർത്ത പ്രദേശങ്ങൾ കിഴക്കേ ജർമ്മനിയും അതോട് ചേർന്നുള്ള പ്രദേശങ്ങളുമാണ്. കഴിഞ്ഞ മഹായുദ്ധാനന്തരം മേൽപ്പറഞ്ഞ പ്രദേശങ്ങൾ റഷ്യയുടെ അധീനതയിലായി എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അത് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പ്രസ്തുത ഭൂപ്രദേശങ്ങളുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും ഞാൻ പറഞ്ഞതായ യുദ്ധത്തിൻ്റെ കാലഘട്ടമാകുമ്പോൾ ഇവരെല്ലാവരും റഷ്യയുമായുള്ള സഖ്യത്തിൽ തന്നെ കടന്നു വരും എന്ന് ഓർത്തുകൊള്ളണം. അടുത്തത് തോഗർമ എന്ന പദമാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഗോമറിൻ്റെ പുത്രന്മാരിൽ ഒരുവൻ്റെയാണ് തോഗർമ. ജർമ്മനി എന്ന പേര് തോഗർമ എന്നതിലെ ഗർമ എന്നത് അടിസ്ഥാനമായി ഉണ്ടായിട്ടുള്ളതാണ്. ഗർമാനിയർ, ജർമാനിയർ, ജർമ്മനി എന്നിങ്ങനെ ആ പേര് നടപ്പിലായി വന്നു. വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹം എന്ന് പ്രവാചകൻ അതിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതിനാൽ ജർമ്മനിക്ക് വടക്കുള്ള സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ ആദ്യമായവയെ അത് പരാമർശിക്കുന്നു. സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ ഫിൻലാൻഡ് ഒഴികെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ പുരാതന കാലത്ത് ജർമ്മനിയിൽ നിന്നും കുടിയേറിയിട്ടുള്ളവരാണ്. ഫിൻലാൻഡുകാരാകട്ടെ മംഗോളിയ വർഗത്തിൽപ്പെട്ടവരാകുന്നു. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും ഇസ്രായേൽ സംഘടനത്തിന് വേണ്ടി റഷ്യ പുറപ്പെടുമ്പോൾ ആ മകൾ ശക്തിയോടുള്ള സഖ്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഏതെല്ലാം രാജ്യങ്ങളാണെന്ന് ദൈവജനം വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിൻ്റെ കിഴക്കും വടക്കുമുള്ള ദേശങ്ങളിലെ രാഷ്ട്രങ്ങൾ, ആഫ്രിക്കയിലെ വടക്കും കിഴക്കുമുള്ള രാഷ്ട്രങ്ങൾ, ഏഷ്യയിലെ പാകിസ്ഥാൻ വരെയും ഇന്ത്യ വരെയുമുള്ള പാകിസ്ഥാൻ വരെയുള്ള അറബി രാഷ്ട്രങ്ങൾ, ഇന്ത്യ, ചൈന, ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കും. കാരണം വ്യക്തമായി പറഞ്ഞു, ഇന്ത്യ മുതൽ എത്യോപ്യ വരെ. ഇനിയും ഈ യുഗാന്ത്യവേളയിൽ സംഭവിക്കുന്ന ഈ ഭയങ്കര സംഘടനത്തിൻ്റെ അന്തിമരംഗം വെളിപ്പാട് പുസ്തകം 14-ൽ പറയപ്പെട്ടിരിക്കുന്ന ഹർമുഖദൻ യുദ്ധമാണല്ലോ. ഹർമുഖദത്വം യുദ്ധത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ച ചിന്തിപ്പാൻ തക്കണം പോകുന്നത്. ഈ പറഞ്ഞ റഷ്യ ഇസ്രായേൽ യുദ്ധമല്ല ഹർമഗദോൻ യുദ്ധം. ഹർമഗദോൻ യുദ്ധം വേറെയാണ്, ഇസ്രായേൽ റഷ്യ യുദ്ധം അത് വേറെയാണ്. ഇനിയും എത്രയും വേഗം നടക്കാൻ പോകുന്നത് ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധം. അത് കഴിഞ്ഞ് പിന്നെ ചില വർഷങ്ങൾ കഴിഞ്ഞ് അനേക നാളുകൾ കഴിഞ്ഞ് നടക്കേണ്ട യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ഈ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ, റഷ്യ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് ഇസ്രായേൽ പർവ്വതങ്ങൾ വെച്ചാണ്. എന്നാൽ ഹർമഗദോൻ എന്ന യുദ്ധം ഫലസ്തീനിലെ മെഗിദ്ദോ താഴ്വരയെ കുറിക്കുന്നതാണ്. ഫലസ്തീൻ സമരത്തിനും അതിൻ്റെ അന്തിമ നടനമായോ, അതേ ഇസ്രായേൽ റഷ്യ യുദ്ധം നടന്നതിന് ശേഷം നടക്കേണ്ടതായ യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ഹർമഗദോൻ യുദ്ധത്തിനും ഇസ്രായേൽ റഷ്യയും യുദ്ധത്തിനും തമ്മിൽ ഒരു വലിയ കാലഘട്ടമുണ്ട്, ഒരു കാലഘട്ടമുണ്ട് എന്ന് നമ്മൾ ഓർത്തിക്കണം. ഹർമഗദോൻ യുദ്ധത്തിൻ്റെ കാലമാകുമ്പോൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നല്ലോ. ഹർമഗദോൻ യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് കിഴക്കിൻ്റെ രാജ്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ദ കിങ്സ് ഓഫ് ദി ഈസ്റ്റ്, കിഴക്കിൻ്റെ രാജ്യങ്ങൾ ഇന്ത്യ, ചൈന, ജപ്പാൻ എന്നീ 3 സാമ്രാജ്യങ്ങളും അവയോട് ചേർന്ന് കിടക്കുന്ന ബർമ, ടിബറ്റ്, സിലോൺ, ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളുമാണ്. ഹർമഗദോൻ യുദ്ധത്തിൻ്റെ സമയമാകുമ്പോൾ പ്രസ്തുത പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യങ്ങൾ അവിടേക്ക് അയക്കപ്പെടുമെന്നാണ് വെളിപ്പാട് പുസ്തകം 16 പ്രവചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ റഷ്യ ഇസ്രായേലുമായി യുദ്ധത്തിന് പോകുമ്പോൾ ഇന്ത്യയും ചൈനയും ജപ്പാനും അതിൽ പങ്കെടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്ക ഒന്നും കഴിയും. ഹർമഗദോൺ യുദ്ധം എന്ന് പറയുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം, ഇസ്രായേൽ റഷ്യ യുദ്ധവും ഹർമഗദോൺ യുദ്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന, ഭാവി നടക്കാൻ പോകുന്ന ഈ 3 ലോകമഹായുദ്ധം ഇസ്രായേലും റഷ്യയും തമ്മിൽ നടക്കേണ്ട യുദ്ധമാണ്. ഹർമഗദോൺ യുദ്ധം നടക്കുന്നത് അതേ അന്തിക്രിസ്തുവും അതിൻ്റെ അന്തിമ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അന്തിക്രിസ്തുവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് നടക്കുന്ന യുദ്ധമാണ് അതിൻ്റെ അന്തിമ രംഗം. അങ്ങനെ വരുന്നത് കാരണം ഈ ഇസ്രായേൽ രാഷ്ട്രം അന്തിക്രിസ്തു പറയുന്നതായ കാര്യങ്ങൾക്ക് കീഴ്പ്പെടാതെ വരുമ്പോൾ ഇസ്രായേലിനെ പിടിച്ചൊതുക്കുവാൻ തക്കൊണ്ണം ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും അന്തിക്രിസ്തോട് ചേരും. അന്ന് അമേരിക്കയും എല്ലാം ചേരും, സകല രാഷ്ട്രങ്ങളും. അത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്, പിന്നീട് തെളിയിക്കാം. അന്ന് ഇസ്രായേലും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ പാശ്ചാത്യ ശക്തികളും പൗരസ്ത്യ ശക്തികളും രണ്ട് ശക്തിയായി തിരിഞ്ഞാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഹർമഗദ യുദ്ധം ഇസ്രായേലിനെ പിടിച്ചെടുക്കുവാൻ തക്കൊണ്ണം ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരായിട്ട് കടന്നു വരും. ഇന്ന് അനുകൂലമായി നിൽക്കുന്ന അമേരിക്ക ബ്രിട്ടനും എല്ലാം അന്ന് അന്തിക്രിസ്തുനോട് ചേർന്ന് ഇസ്രായേലിനെ ഒതുക്കാൻ തക്കൊണ്ണം തൻ്റെ സൈന്യത്തെ അയക്കും. നിങ്ങൾ വ്യക്തമായി ഓർക്കണം. എന്നാൽ അവസാനമായി അത് നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിൽ നിറങ്ങി വന്ന് അന്തിക്രിസ്തുവിനെയും സൈന്യത്തെയും അത് നശിപ്പിക്കും. അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചനെ പിടിച്ച് തീപ്പൊയ്യയിൽ തള്ളിവിടും. അന്തിക്രിസ്തുവിൻ്റെ സൈന്യങ്ങളെ നശിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ അതേ ജാതിയായിട്ട് അംഗീകരിക്കും. ഈ ഇസ്രായേൽ സമരത്തിന് വേണ്ടി പാശ്ചാത്യ മകൾ ശക്തികളും പൗരസ്ത്യ മകൾ ശക്തികളും രണ്ട് ചേരിയായി തിരിഞ്ഞേ മതിയാവും. എസെക്കിയേൽ പ്രവചനം 38 പ്രവചനങ്ങളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയും. ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. എന്നാൽ അതിന് മുമ്പായി ഒരു കാര്യം കൂടെ പറഞ്ഞു ഇവിടെ നിർത്തട്ടെ. ഇസ്രായേലിന് വിരോധമായി റഷ്യൻ മകൾ ശക്തി പൗരസ്ത്യ രാജ്യങ്ങളെയെല്ലാം കൂട്ടുപിടിച്ച് കടന്നു വരും. എന്തിനെ? ഇസ്രായേലിനെ കീഴടക്കാൻ. റഷ്യക്ക് ഒറ്റയ്ക്ക് വരാൻ തക്കൊണ്ണം പേടിയാണ്. കാരണം ഇസ്രായേൽ ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുകയാണ്. റഷ്യക്ക് മനസ്സിലായി ഇസ്രായേലിനെ ഒറ്റയ്ക്ക് പോയി നേരിടാനൊക്കത്തില്ലെന്ന്. അതിനിപ്പോൾ റഷ്യൻ പ്രധാനമന്ത്രി പോയി അവനും ആ ഇസ്രായേലുമായിട്ട് കൂട്ടുപിടിച്ച് സൗഹൃദം പുലർത്തുന്നതിൻ്റെ ഉദ്ദേശം വെറും ദുരുദ്ദേശമാണ്. എന്നാൽ എത്രയും താമസിയാതെ റഷ്യ ഈ പറയപ്പെടുന്ന രാജ്യങ്ങളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രം പിടിച്ചെടുക്കുവാൻ ഇസ്രായേലിലേക്ക് കടന്നു വരും. എന്നാൽ ഇവരിങ്ങനെ യുദ്ധത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യുവാൻ തക്കൊണ്ണം എഴുന്നേൽക്കുന്ന ചില രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയും. 38:13 വാക്യം കൂടെ വായിച്ചിവിടെ അവസാനിപ്പിക്കട്ടെ. ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസമൂഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ റഷ്യ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കവണ്ണം കടന്നു വരുന്നുവോ അവരെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം അതേ ഇവിടെ വായിക്കും തർസീസും അതിലെ ബാലസിംഹങ്ങളും എന്ന് പറഞ്ഞാൽ ബ്രിട്ടനും, ഞാൻ നേരത്തെ തർസീസ് ബ്രിട്ടനാണ് ഓർപ്പിച്ചു, അടുത്ത ക്ലാസ് ഒന്നുകൂടെ വിശദീകരിക്കാം. ബ്രിട്ടനും അതിലെ സകല ബാലസിംഹങ്ങളും ചുരുക്കി പറഞ്ഞാൽ പൗരസ്ത്യ രാജ്യങ്ങൾ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം റഷ്യയെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ന്യൂസിലാൻഡ് ഈ രാജ്യങ്ങളെല്ലാം റഷ്യയെ ചോദ്യം ചെയ്യാൻ തക്കവണ്ണം എഴുന്നേറ്റ് വരും. അങ്ങനെ ഇസ്രായേൽ ഒരു യുദ്ധക്കളമായി മാറാൻ പോവുകയാണ്. റഷ്യയും ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ വലിയ പോരാട്ടം, വലിയ ലോകമഹായുദ്ധമായി മാറാൻ തക്കവണ്ണം പോവുകയാണ്. അതാണ് ഇനിയും ഭാവിയിൽ നടക്കാൻ പോകുന്ന 3 ലോകമഹായുദ്ധം. ദൈവമക്കളെ, ഈ യുദ്ധത്തിന് ഏറ്റവും സമയം ആസന്നമായിരിക്കുകയാണ്. ആകയാൽ ഒരു കാര്യം ഓർത്തുള്ളുക, ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ തന്നെ ഒന്നുകൂടെ ദൈവസന്നിധി താഴ്ത്തിക്കൊടുക്കുക. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിനെക്കുറിച്ച് വീണ്ടും തുടർമാനം ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.